ഓം ശാന്തി. 26/3/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ കൈ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീരുന്നു. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഏത് ഉല്ലാസമാണ് ഉണ്ടായിരിക്കേണ്ടത്? സിംഹാസനധാരിയാകുന്നതിനുള്ള വിധി എന്താണ്? ഉത്തരം: സദാ ഈ ഉല്ലാസമുണ്ടായിരിക്കണം. ജ്ഞാനസാഗരനായ ബാബ നമുക്ക് ദിവസേന ജ്ഞാനരത്നങ്ങളുടെ സഞ്ചി നിറച്ചു നൽകുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുന്നുവോ അത്രത്തോളം ബുദ്ധി സ്വർണ സമാനമായി തീരും. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ മാത്രമാണ് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്. സിംഹാസനധാരിയായി മാറണമെങ്കിൽ മാതാപിതാവിനെ പൂർണമായും ഫോളോ ചെയ്യണം. ബാബയുടെ ശ്രീമത പ്രകാരം ജീവിക്കണം. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റണം. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഈ സമയം എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ പറയും: ആത്മീയ അച്ഛന്റെ സർവകലാശാലയിൽ അല്ലെങ്കിൽ പാഠശാലയിലാണ് ഇരിക്കുന്നത്. ബുദ്ധിയിലുണ്ടായിരിക്കണം. നമ്മൾ ആത്മീയ അച്ഛന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യവും ഭാരതത്തിന്റെ ഉദ്ധാരണവും അധപ്പതനവും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും മനസ്സിലാക്കി തരുന്നു. പാവനമായിരുന്ന ഭാരതം ഇപ്പോൾ പതീതമായിരിക്കുന്നു. ഭാരതം ആദ്യം കിരീടധാരിയായിരുന്നു. പിന്നീട് ആരാണ് ഭാരതത്തിന് മേൽ വിജയം പ്രാപിച്ചത്? രാവണൻ. രാജപദവി നഷ്ടപ്പെട്ടുവെങ്കിൽ അധപതനം സംഭവിച്ചില്ലേ? ആരെയും രാജാവ് എന്ന് പറയില്ല. അഥവാ രാജാവ് ഉണ്ടെങ്കിൽ പോലും അവരും പതീതമായിരിക്കും. ഈ ഭാരതത്തിൽ തന്നെയാണ് സൂര്യവംശി മഹാരാജ റാണിമാർ ഉണ്ടായിരുന്നത്. സൂര്യവംശി മഹാരാജാക്കന്മാരും ചന്ദ്രവംശി മഹാരാജാക്കന്മാരും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ലോകത്തിൽ മറ്റാർക്കും തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ആത്മീയ അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നമ്മൾ ആത്മീയ പിതാവിന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ഗ്രഹസ്ഥ വ്യവഹാരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ബുദ്ധിയിലുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ സംഗമയുഗത്തിലാണ് നിൽക്കുന്നത്. പതീത ലോകത്തിൽ നിന്നും നമ്മൾ പാവന ലോകത്തിലേക്ക് പോവുകയാണ്. കലിയുഗത്തെ പതീത യുഗം എന്നും സതിയുഗത്തെ പാവന യുഗം എന്നും പറയുന്നു. പതീത മനുഷ്യർ പാവന മനുഷ്യരുടെ മുന്നിൽ പോയി നമസ്കരിക്കുന്നു. പാവന മനുഷ്യർ ഭാരതത്തിൽ തന്നെ വസിച്ചിരുന്നവരായിരുന്നു. പക്ഷെ അവരിൽ ദൈവിക ഗുണങ്ങൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മളും ബാബയിലൂടെ ഇവർക്ക് സമാനം ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യുഗത്തിൽ പുരുഷാർത്ഥമില്ല. അവിടെ പ്രാപ്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. സദാ അവനവനെ പരിശോധിക്കണം. നമ്മൾ എത്രത്തോളം ബാബയെ ഓർമ്മിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീരുന്നു. ബാബ സദാ സതോ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ ലോകം പതീതമാണ്. ഭാരതവും പതീതമാണ്. പാവന ലോകത്തിൽ പാവന ഭാരതമായിരുന്നു. നിങ്ങൾ പ്രദർശിനി വയ്ക്കുമ്പോൾ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള മനുഷ്യർ വരുന്നു. ചിലർ പറയാറുണ്ട്, ഭോജനം അത്യാവശ്യമായതുപോലെ ഈ വികാരങ്ങളും ഒരു ഭോജനമാണ്. ഇതില്ലെങ്കിൽ മരിച്ചു പോകും. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സന്യാസിമാർ പവിത്രമായി ഇരിക്കുന്നുണ്ട്, എന്നിട്ട് മരണപ്പെടുന്നുണ്ടോ? ഇങ്ങനെയെല്ലാം സംസാരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് മനസ്സിലാക്കണം, ഇവർ അജാമിലനെ പോലെയുള്ള പാപികളാണ് എന്ന്. വികാരങ്ങളില്ലെങ്കിൽ മരിക്കും എന്ന് പറയുന്നുവെങ്കിൽ, ഇതിനെ ഭോജനവുമായി താരതമ്യപ്പെടുത്തുന്നുവെങ്കിൽ ഇങ്ങനെ പറയുന്നവർ അജാമിലൻ തന്നെയാണ്. സ്വർഗത്തിൽ വരുന്നവർ സതോ പ്രധാനമായി തീരുന്നു. പിന്നീട് സതോ, രജോ, തമോ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണം. ആരെല്ലാമാണോ അവസാനം വരുന്നവർ, അവർക്ക് നിർവികാരി ലോകമായ സ്വർഗത്തെ കാണാൻ തന്നെ സാധിക്കില്ല. അങ്ങനെയുള്ള ആത്മാക്കളാണ് ഞങ്ങൾക്ക് വികാരങ്ങളില്ലാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ആരെല്ലാമാണോ സൂര്യവംശികൾ, അവരുടെ ബുദ്ധിയിലേക്ക് ഉടൻ തന്നെ വരുന്നു. ഈ ജ്ഞാനം വളരെ സത്യമാണ്. സ്വർഗത്തിൽ വികാരത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള മനുഷ്യർ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ആരെല്ലാമാണ് പുഷ്പങ്ങളായി മാറുന്നതെന്ന് നിങ്ങൾക്കറിയാം. ചിലർ മുള്ളുകളായി തന്നെ ഇരിക്കുന്നു. സ്വർഗത്തിന്റെ പേരാണ് പുഷ്പങ്ങളുടെ പൂന്തോട്ടം. കലിയുഗം മുൾക്കാടാണ്. അനേക പ്രകാരത്തിലുള്ള മുള്ളുകൾ ഉണ്ട്. നമ്മളിപ്പോൾ പുഷ്പങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഈ ലക്ഷ്മി നാരായണൻ റോസാ പുഷ്പമാണ്. ഇതിനെ പുഷ്പങ്ങളുടെ രാജാവ് എന്നും പറയും. ദൈവിക പുഷ്പങ്ങളുടെയും രാജ്യമുണ്ട്. തീർച്ചയായും അവർ ഈ രീതിയിലുള്ള പുരുഷാർത്ഥം ചെയ്തതുകൊണ്ടായിരിക്കും പഠിപ്പിലൂടെയാണ് ഇങ്ങനെയായി തീരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈശ്വരീയ കുടുംബത്തിലേതായിരിക്കുകയാണ്. ആദ്യം ഈശ്വരനെ കുറിച്ച് അറിവില്ലായിരുന്നു. ബാബ വന്നിട്ടാണ് ഈ കുടുംബം ഉണ്ടാക്കിയത്. അച്ഛൻ ആദ്യം പത്നിയെ ദത്തെടുക്കുന്നു, പിന്നെ അവരിലൂടെ കുട്ടികൾക്ക് ജന്മം നൽകുന്നു. ബാബ ബ്രഹ്മാവിനെ ദത്തെടുത്തു, പിന്നീട് അവരിലൂടെ കുട്ടികളെ രചിച്ചു. ഇവരെല്ലാവരും ബ്രഹ്മകുമാർ കുമാരിമാരല്ലേ? ഇത് പ്രവൃത്തി മാർഗത്തിലുള്ള ബന്ധമാണ്. സന്യാസിമാരുടേത് നിവൃത്തി മാർഗമാണ്. അവർ മമ്മ ബാബ എന്നൊന്നും പറയില്ല. ഇവിടെ മമ്മ ബാബ എന്ന് പറയുന്നു. മറ്റെല്ലാ സത്സംഗങ്ങളും നിവൃത്തി മാർഗത്തിലുള്ളതാണ്. ഈ ഒരേ ഒരു ബാബയെയാണ് നിങ്ങൾ മാതാ പിത എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഭാരതത്തിൽ ആദ്യം പവിത്ര പ്രവൃത്തി മാർഗമായിരുന്നു. ഇപ്പോൾ അത് അപവിത്രമായിരിക്കുന്നു. ഞാൻ വീണ്ടും വന്ന് പവിത്ര പ്രവൃത്തി മാർഗം സ്ഥാപിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ധർമ്മം വളരെ സുഖം നൽകുന്നതാണ്. പിന്നെന്തിന് നമ്മൾ പഴയ ധർമ്മത്തിലുള്ളവരുമായി കൂട്ടുകൂടണം? നിങ്ങൾ സ്വർഗത്തിൽ എത്ര സുഖികളായാണ് ജീവിച്ചിരുന്നത്! വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരം ഉണ്ടായിരുന്നു. ഇവിടെ അമേരിക്കയിലും റഷ്യയിലും ധനവാന്മാരുണ്ടെങ്കിലും സ്വർഗത്തിലേതുപോലുള്ള സുഖം അവിടെ ഉണ്ടാകില്ല. സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ ഇവിടെ ആർക്കും തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. സത്യയുഗത്തിലാണ് സ്വർണ കൊട്ടാരങ്ങൾ ഉണ്ടാവുക. ഇവിടെ എവിടെ നിന്ന് സ്വർണം കിട്ടാനാണ്? അവിടെ എല്ലാ സ്ഥലങ്ങളിലും വജ്ര വൈഡൂര്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ വജ്രങ്ങൾക്ക് എത്ര വിലയാണുള്ളത്! അവസാനം ഇതെല്ലാം മണ്ണിലേക്ക് ലയിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, പുതിയ ലോകത്തിൽ വീണ്ടും എല്ലാ ഖനികളും നിറഞ്ഞിരിക്കും. ഇപ്പോൾ അതെല്ലാം കാലിയായിരിക്കുകയാണ്. പുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സാഗരം വജ്ര വൈഡൂര്യങ്ങളുടെ സഞ്ചി വിതരണം ചെയ്തു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് വജ്ര വൈഡൂര്യങ്ങളെല്ലാം ധാരാളം ലഭിക്കുന്നു. സാഗരത്തെ പോലും ദേവതയുടെ രൂപമാണെന്ന് മനസ്സിലാക്കുന്നു. ബാബയെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, സദാ ഈ ഉല്ലാസം ഉണ്ടായിരിക്കണം. ജ്ഞാനസാഗരനായ ബാബ നമുക്ക് ദിവസേന ജ്ഞാനരത്നങ്ങളും വൈഡൂര്യങ്ങളും നിറച്ച സഞ്ചി നൽകുന്നു. ബാക്കി വെള്ളത്തിന്റെ സാഗരം വേറെയാണ്. ബാബ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അത് നിങ്ങൾ ബുദ്ധിയിൽ നിറയ്ക്കുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുന്നോ ബുദ്ധി സ്വർണത്തിന് സമാനമായി തീരും. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ തന്നെയാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത്. ബാബയുടെ ഓർമ്മയും ജ്ഞാനവുമാണ് മുഖ്യം. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെയധികം ഉല്ലാസം ഉണ്ടായിരിക്കണം. ബാബയും ഗുപ്തമാണ്, നിങ്ങളും ഗുപ്ത സൈനികരാണ്. അഹിംസകരായ അജ്ഞാത സൈന്യമെന്ന് പറയില്ലേ, ചിലർ വളരെ ശക്തിശാലികളായ യോദ്ധാക്കളായിരിക്കും, പക്ഷെ പേരോ അടയാളമോ ആരും അറിയില്ല. ഗവൺമെന്റിന്റെ പക്കൽ ഓരോരുത്തരുടെയും പേരും അടയാളവും പൂർണമായും ഉണ്ടാകും. അജ്ഞാത സൈന്യം, അഹിംസകർ എന്നതെല്ലാം നിങ്ങളുടെ പേരുകളാണ്. ഏറ്റവും ആദ്യത്തെ ഹിംസയാണ് വികാരത്തിലേക്ക് പോകുക. ഇതാണ് നിങ്ങൾക്ക് ആദിമധ്യാന്തം ദുഃഖം നൽകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലയോ പതീത പാവന, ഞങ്ങൾ പതീതരെ വന്ന് പാവനമാക്കൂ. പാവന ലോകത്തിൽ ഒരാളെ പോലും പതീതർ എന്ന് പറയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ഭഗവാന്റെ കുട്ടികളായി മാറിയിരിക്കുകയാണ്. ബാബയിൽ നിന്ന് സമ്പത്ത് നേടുകയാണ്, പക്ഷേ മായയും ഒട്ടും കുറവല്ല. മായയുടെ ഒറ്റ പ്രഹരം കൊണ്ട് തന്നെ അഴുക്ക് ചാലിലേക്ക് വീഴുന്നു. ആരെല്ലാമാണോ വികാരത്തിലേക്ക് വീഴുന്നത്, അവരുടെ ബുദ്ധി നശിച്ചു പോകുന്നു. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ദേഹധാരികളോട് ഒരിക്കലും പ്രീതി വെക്കരുത്. നിങ്ങൾ ഒരേ ഒരു ബാബയോട് പ്രീതി വെക്കണം. മറ്റൊരു ദേഹധാരിയെയും സ്നേഹിക്കരുത്, പ്രേമിക്കരുത്. പ്രേമം ഒരേ ഒരു വിചിത്രനായ ദേഹമില്ലാത്ത ബാബയോട് വെക്കണം. പക്ഷെ ബാബ എത്ര തന്നെ മനസ്സിലാക്കി തന്നാലും ആരും മനസ്സിലാക്കുന്നില്ല. ഭാഗ്യത്തിലില്ലെങ്കിൽ പരസ്പരം മറ്റുള്ളവരുടെ ദേഹങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ആത്മാക്കളാണ്. ആത്മാവിന്റെയും പരമാത്മാവിന്റെയും രൂപം ഒരുപോലെയാണ്. ആത്മാവൊരിക്കലും ചെറുതും വലുതും ആകുന്നില്ല. ആത്മാവ് അവിനാശിയാണ്. ഓരോരുത്തരുടെയും പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് എത്ര മനുഷ്യരാണ്? പിന്നീട് വെറും 9-ഓ 10-ഓ ലക്ഷങ്ങളേ ഉണ്ടാകൂ. സത്യുഗത്തിൽ എത്ര ചെറിയ വൃക്ഷമായിരിക്കും. പ്രളയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം, ഏതെല്ലാം മനുഷ്യരുണ്ടോ ആ ആത്മാക്കളെല്ലാം മൂലവതനത്തിലാണ് വസിക്കുന്നത്. മൂലവതനത്തിൽ നിരാകാരി ആത്മാക്കളുടെ വൃക്ഷമുണ്ട്. സാധാരണ വിത്ത് വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് മുഴുവൻ വൃക്ഷവും ഉണ്ടാകുന്നു. ആദ്യമാദ്യം 2 ഇലകളായിരിക്കും. അത് പരിധിയില്ലാത്ത വൃക്ഷമാണ്. സൃഷ്ടി ചക്രത്തിന്റെ ചിത്രം ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനെക്കുറിച്ചും ചിന്തിക്കണം. ഇപ്പോൾ കലിയുഗമാണ്. സത്യുഗത്തിൽ ഒരേയൊരു ധർമ്മമായിരുന്നു. അപ്പോൾ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര മനുഷ്യരാണ്, എത്ര ധർമ്മമാണ്! ആദ്യം ഇല്ലാതിരുന്നവരും പിന്നീട് എങ്ങോട്ട് പോകും? എല്ലാ ആത്മാക്കളും പരംധാമത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ എല്ലാ ജ്ഞാനവും ഉണ്ട്. എങ്ങനെയാണോ ബാബ ജ്ഞാനസാഗരൻ, അതുപോലെ നിങ്ങളെയും ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നു. നിങ്ങൾ പഠിച്ച് ഈ പദവി നേടുന്നു. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്ത് ഭാരതവാസികൾക്ക് തന്നെയാണ് ലഭിക്കുക. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോകണം. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനാണ്. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കും. എത്രത്തോളം ശ്രീമതമനുസരിച്ച് മുന്നേറുന്നുവോ അത്രത്തോളം ശ്രേഷ്ഠമായി തീരും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിലാണ്. മമ്മ ബാബയുടെ സിംഹാസനധാരിയായി തീരണമെങ്കിൽ പൂർണമായും മാതാവിനെയും പിതാവിനെയും അനുകരിക്കണം. സിംഹാസനധാരിയായി മാറണമെങ്കിൽ അവരുടെ പെരുമാറ്റമനുസരിച്ച് മുന്നേറണം. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റണം. ബാബ അനേക പ്രകാരത്തിലുള്ള യുക്തികൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കൊരു ബാഡ്ജ് ഉപയോഗിച്ചു പോലും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ബാബ പറയുന്നു, പുരുഷോത്തമ മാസത്തിൽ ഭക്തർക്ക് ചിത്രങ്ങൾ സൗജന്യമായി നൽകൂ. ബാബ ഇതുപോലെ സമ്മാനങ്ങൾ നൽകാറുണ്ട്. അവരുടെ കയ്യിൽ പൈസ വരുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ബാബ ചിലവ് ചെയ്ത് നൽകിയതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൈസ അയച്ചു കൊടുക്കണം. എല്ലാവരുടെയും വീട് ഇതുതന്നെയല്ലേ? ഈ ട്രാൻസ്ലേറ്റ് ചിത്രങ്ങൾ വെച്ച് പ്രദർശനം ചെയ്യുകയാണെങ്കിൽ ധാരാളം പേർ കാണാൻ വരും. പുണ്യകർമ്മമല്ലേ? മനുഷ്യരെ മുള്ളിൽ നിന്നും പുഷ്പവും പാപാത്മാവിൽ നിന്ന് പുണ്യാത്മാവുമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രദർശനികളെ തീവ്രഗതിയിലുള്ള സേവനങ്ങൾ എന്ന് പറയുന്നു. പ്രദർശനിയിൽ സ്റ്റോൾ ഇടുകയാണെങ്കിൽ ധാരാളം പേർ കാണാൻ വരുന്നു, ചിലവ് കുറയുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ ബാബയിൽ നിന്ന് സ്വർഗത്തിലെ രാജ്യപദവി വാങ്ങാനാണ്. അപ്പോൾ സ്വർഗീയ രാജ്യപദവി വാങ്ങുന്നതിന് വേണ്ടി മനുഷ്യർ പ്രദർശനിയിലേക്കും വരുന്നു. ഇത് കടയാണല്ലോ. ബാബ പറയുന്നു, ഈ ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് വളരെ സുഖം ലഭിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണ വിജയിയായി തീരണം. ബാബ തന്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും പരിചയം നൽകുകയാണ്. മറ്റാർക്കും ഇത് നൽകാൻ സാധിക്കില്ല. അപ്പോൾ ബാബയിലൂടെ നിങ്ങൾ ത്രികാലദർശികളായി മാറുന്നു. ഞാൻ എന്താണോ എങ്ങനെയാണോ എന്ന് എന്നെ യഥാർത്ഥ രീതിയിൽ മറ്റാരും തന്നെ അറിയില്ല. നിങ്ങളിലും നമ്പർ വൈസാണ്. അഥവാ യഥാർത്ഥ രീതിയിൽ അറിയുകയാണെങ്കിൽ ഒരിക്കലും ബാബയെ ഉപേക്ഷിക്കില്ല. ഇത് പഠിപ്പാണ്, ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അനുസരണയുള്ള സേവകനാണ് എന്ന് പറയുന്നു. ഡ്രാമയിൽ ബാബയുടെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. പിന്നീട് എല്ലാവരെയും കൂടെ കൊണ്ടുപോകും. ശ്രീമതമനുസരിച്ച് മുന്നേറി പിന്നെ പാസ് വിത്ത് ഓണറായി തീരണം. പഠിപ്പ് വളരെ സഹജമാണ്. ഏറ്റവും വൃദ്ധനായ ഈ ബാബയാണ്, അതായത് ബ്രഹ്മാവാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ശിവബാബ പറയുന്നു, ഞാൻ വൃദ്ധനല്ല. ആത്മാവിനൊരിക്കലും വയസ്സാകുന്നില്ല. ബാക്കി കല്ല് ബുദ്ധിയാകുന്നു. എന്റേത് പവിഴ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ പവിഴ ബുദ്ധികളാക്കി മാറ്റാൻ വേണ്ടി ഞാൻ വരുന്നത്. അളവറ്റ തവണ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ടും മറന്നുപോകുന്നു. സത്യയുഗത്തിൽ ഈ ജ്ഞാനത്തിന്റെ ആവശ്യം തന്നെ വരുന്നില്ല. എത്ര നല്ല രീതിയിലാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെയുള്ള ബാബയോടാണ് വിട പറയുന്നത്. അതുകൊണ്ടാണ് മഹാവിഡ്ഢിയെ കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണൂ എന്ന് പറയുന്നത്. സ്വർഗത്തിന്റെ സമ്പത്ത് തരുന്ന ബാബയെയാണ് ഉപേക്ഷിക്കുന്നത്. ബാബ പറയുന്നു, എന്റെ ശ്രീമത പ്രകാരം മുന്നേറുകയാണെങ്കിൽ അമര ലോകത്തിൽ വിശ്വത്തിന്റെ മഹാരാജ മഹാറാണിയായി തീരും. ഇത് മൃത്യു ലോകമാണ്. നമ്മൾ തന്നെയാണ് പൂജ്യ ദേവതകളായിരുന്നത് എന്ന് കുട്ടികൾക്കറിയാം. ഇപ്പോൾ നമ്മൾ എന്തായി തീർന്നിരിക്കുന്നു? പതീതരും യാചകരും ആയിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും രാജകുമാരനാവാൻ പോവുകയാണ്. എല്ലാവരുടെയും പുരുഷാർത്ഥം ഒരിക്കലും ഏകരസമായിരിക്കില്ല. ചിലർ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നു, ചിലർ കുലദ്രോഹികളായി മാറുന്നു. ഇങ്ങനെയുള്ള കുലദ്രോഹികൾ ധാരാളമുണ്ട്. അവരോട് സംസാരിക്കുവാൻ പോലും പാടില്ല. ജ്ഞാനത്തിന്റെ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഇവർ ചെകുത്താന്മാരാണ്. സത്സംഗം നക്ഷത്രങ്ങളോളം ഉയർത്തും, കുസംഗം നമ്മെ മുക്കിക്കളയുകയും ചെയ്യും. ആരാണോ ജ്ഞാനത്തിൽ സമർത്ഥർ, ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളവർ, അവരുമായി കൂട്ടുകൂടണം. അവർ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കും. ശരി, മധുരമധുരമായ വളരെ കാലത്തിന് ശേഷം തിരികെ കിട്ടിയ സേവനയുക്തരും വിശ്വസ്തരും ആജ്ഞാകാരികളുമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛന്റെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, വിചിത്രനായ ബാബയെ മാത്രം സ്നേഹിക്കണം. മറ്റൊരു ദേഹധാരിയുടെയും പേരിലോ രൂപത്തിലോ ബുദ്ധി കുടുങ്ങിപ്പോകരുത്. മായയുടെ അടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട്, ജ്ഞാനത്തിന്റെ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കേൾപ്പിച്ചു തരുന്നവരുമായി കൂട്ടുകൂടരുത്. സമ്പൂർണ വിജയിയായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. വരദാനം: ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്ന സ്മൃതിയിലൂടെ ബന്ധനമുക്തരും യോഗയുക്തരുമായി ഭവിക്കട്ടെ. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ്. അതിനാൽ ബന്ധനമുക്തരും യോഗയുക്തരുമായി മാറൂ. ബന്ധനമുക്തം അർത്ഥം അയഞ്ഞ വസ്ത്രം, ഭാരമില്ലാത്ത വസ്ത്രം എന്നല്ല. ആജ്ഞ ലഭിച്ചു, സെക്കൻഡിൽ പോയി. ഇങ്ങനെയുള്ള ബന്ധനമുക്തരും യോഗയുക്തവുമായ സ്ഥിതിയെ പ്രാപ്തമാക്കുന്നതിനായി ഒരേ ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്ന ഈ വാഗ്ദാനം സ്മൃതിയിലുണ്ടാവണം. കാരണം വീട്ടിലേക്ക് പോകുന്നതിനായി അല്ലെങ്കിൽ സത്യുഗി രാജ്യത്തിൽ വരുന്നതിനായി ഈ പഴയ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അതിനാൽ ഇങ്ങനെയുള്ള എവർ റെഡിയായി മാറിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും കുറച്ച് ചരടുകളിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ, ഈ പഴയ ഡ്രസ് ടൈറ്റ് അല്ലല്ലോ എന്നെല്ലാം ചെക്ക് ചെയ്യൂ. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പങ്ങളുടെ രൂപത്തിലുള്ള അധിക ഭക്ഷണം കഴിക്കാതിരുന്നാൽ അമിത ഭാരം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന സംസ്കാരങ്ങളെ തന്റേതാക്കി മാറ്റൂ. ബാബയ്ക്ക് ഏറ്റവും പ്രിയമുള്ള കാര്യം സത്യതയാണ്. ഇതിനാലാണ് ഭക്തിയിൽ പോലും ഈശ്വരൻ സത്യമാണ്, ഗോഡ് ഇസ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടത് സത്യതയാണ്. എന്തെന്നാൽ ആരിലാണോ സത്യതയുള്ളത് അവരിൽ ശുദ്ധത ഉണ്ടാകും, അവർ ക്ലീൻ ക്ലിയർ ആയിരിക്കും. അതിനാൽ സത്യത എന്ന വിശേഷതയെ ഒരിക്കലും കൈവിടരുത്. സത്യതയുടെ ശക്തി ലിഫ്റ്റിന്റെ ജോലിയാണ് ചെയ്യുക. ഓം ശാന്തി.